കേരളത്തെ സംബന്ധിച്ച് ഒരു വളരെ ദുരന്ത വെള്ളിയാഴ്ചയായിരുന്നു ഇന്നലെ എന്ന് പറയേണ്ടി വരും. കാരണം രാജമലയിലുണ്ടായ ദുരന്തത്തിന് തൊട്ടു പുറകെയാണ് ഇന്നലെ വൈകുന്നേരം 7 അരയോടുകൂടി കരിപ്പൂരിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ദുബായ് കരിപ്പൂർ വിമാനം, ദുബായ് കോഴിക്കോട് വിമാനം അപകടത്തിൽപ്പെട്ടത്. നിലവിൽ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് 18 പേരാണ് ഈ അപകടത്തിൽ മരിച്ചത്. 127 പേർ കോഴിക്കോട്ടെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ബാക്കിയുള്ളവരെ പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം വിട്ടയക്കുകയാണ്, അതായത് ആശുപത്രിയിൽ നിന്ന് വിടുതലാക്കുകയാണ് ചെയ്തത്. 191 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. മരിച്ചവരിൽ പൈലറ്റും പൈലറ്റ് DV സാഠേയും അതുപോലെ തന്നെ സഹ പൈലറ്റും ഉൾപ്പെടുന്നു. ഈ ദുരന്തത്തെപ്പറ്റി അന്വേഷിക്കുന്നതിന് വേണ്ടി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും അതുപോലെ തന്നെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെയും പ്രതിനിധികൾ കരിപ്പൂരിലെത്തിയിട്ടുണ്ട്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനും കരിപ്പൂരിലെത്തിയിട്ടുണ്ട്. ഗവർണറും മുഖ്യമന്ത്രിയും അല്പസമയത്തിനകം കരിപ്പൂരിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ഇവർ ആശുപത്രി സന്ദർശനമോ അല്ലെങ്കിൽ ബന്ധുക്കളെയോ മറ്റോ സന്ദർശിക്കുമോ എന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല. കാരണം ഈ കരിപ്പൂർ ഉൾപ്പെടുന്ന സ്ഥലം പൂർണ്ണമായും കണ്ടെയ്ൻമെൻറ് സോണായിരുന്നു കോവിഡുമായി ബന്ധപ്പെട്ട്. എന്നിരുന്നാൽ തന്നെയും അവിടെ ആദ്യം ഓടിയെത്തിയത് നാട്ടുകാരാണ്. നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. പ്രത്യേകിച്ചും ഈ വിമാനം റൺവേയിൽ നിന്നും ഫോർവേഡ് ലാൻഡിംഗ് എന്ന് പറയുന്ന ഒരു ഇതാണ് ഉണ്ടായത് എന്നാണ് പ്രാഥമികമായി കിട്ടുന്ന വിവരം. പ്രത്യേകിച്ചും വളരെ പരിചയസമ്പന്നനായ ഒരു പൈലറ്റായിരുന്നു വിങ് കമാൻഡർ DV സാഠേ. അദ്ദേഹം എയർഫോഴ്സിൽ സേവനമനുഷ്ഠിക്കുകയായിരുന്നു. MiG-21 പൈലറ്റായിരുന്നു. മാത്രമല്ല ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ് ലിമിറ്റഡിൻ്റെ ടെസ്റ്റ് പൈലറ്റുമായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് അനുഭവ സമ്പത്തിന് യാതൊരു കുറവുമില്ല. പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ വിദഗ്ധരെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് കനത്ത മഴയുണ്ടായിരുന്നു. ആദ്യത്തെ തവണ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ നടന്നില്ല. രണ്ടാമത്തെ തവണ ലാൻഡിംഗ് പോയിന്റ് എന്നറിയപ്പെടുന്ന റൺവേയിൽ ചില ലൈറ്റുകളുണ്ട്. ഈ ലൈറ്റുകൾ മുകളിൽ നിന്ന് വ്യക്തമായി കാണാമായിരുന്നു. അതാണ് അദ്ദേഹം ATC ക്ക് നൽകിയ സന്ദേശം. അതുകൊണ്ട് തന്നെയാണ് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ ലാൻഡിംഗ് താഴേക്ക് എത്തുന്തോറും, കൂടുതൽ താഴേക്ക് എത്തുന്തോറും വിസിബിലിറ്റി വളരെയധികം കുറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ലാൻഡിംഗ് ഫോർവേഡ് ലാൻഡിംഗ് ആയി പോയത്. ഇത് ഉണ്ടായ സമയത്ത് തന്നെ റൺവേയിൽ നിന്ന് തെന്നി മാറുന്ന അതേ സമയത്ത് തന്നെ അദ്ദേഹം എമർജൻസി സ്വിച്ച് ഉപയോഗിച്ച് വിമാനത്തിൻ്റെ എൻജിൻ പൂർണ്ണമായും ഓഫ് ചെയ്തിരുന്നു. ഈ ഒറ്റ കാരണം കൊണ്ടാണ്, ഈ കാരണവും അതുപോലെ തന്നെ വലിയ തോതിൽ മഴയുണ്ടായിരുന്നത് കൊണ്ടാണ് വിമാനം പൊട്ടിത്തെറിക്കാതിരുന്നത് എന്നാണ് അറിയുന്നത്. കാരണം ഏവിയേഷൻ ഫ്യൂൽ വളരെ സാന്ദ്രത കൂടിയ ഇന്ധനമാണ്, വളരെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള ഇന്ധനവുമാണ്. ഇത് റൺവേയിൽ നിന്നും താഴേക്ക് പതിച്ച് ഏതാണ്ട് 35 അടിയോളം മലഞ്ചെരിവിലേക്ക് പതിച്ച് താഴേക്ക് പോയി അതിൻ്റെ മുൻഭാഗം, കോക്പിറ്റ് അടക്കമുള്ള മുൻവാതിൽ വരെയുള്ള മുൻഭാഗം പൂർണ്ണമായും വേർപെട്ടു. അങ്ങനെ അത് നേരെ പോയി അവിടെ ഒരു മതിലിൽ ചെന്ന് ഇടിക്കുകയാണ് ചെയ്തത്. ഇവിടെ നിന്നും പൈലറ്റും സഹ പൈലറ്റും മരിച്ചെന്ന വിവരം ഏതാണ്ട് 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ പൂർണ്ണലോകം അറിഞ്ഞു. രക്ഷാപ്രവർത്തനം നടത്തിയത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പിന്നീട് എല്ലാവരെയും മെഡിക്കൽ കോളേജിലേക്കും അതുപോലെ തന്നെ കോഴിക്കോട്ടെ വിവിധ സ്വകാര്യ ആശുപത്രികളിലേക്കും മാറ്റുകയായിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് DGCയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. ATCയിലുള്ള ക്യാമറയും അതുപോലെ തന്നെ മറ്റ് സാങ്കേതിക ഉപകരണങ്ങളും ഉപയോഗിച്ചുള്ള അന്വേഷണമായിരിക്കും അത് നടത്തുക. കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ റൺവേ അടുത്തിടെ നവീകരിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ടേബിൾ ടോപ്പ് റൺവേ ആണിത്. ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് മംഗലാപുരത്ത് നടന്ന അപകടത്തിന് ഏതാണ്ട് സമാനമെന്ന് പറയാം. കാരണം മംഗലാപുരത്ത് അപകടം നടക്കുമ്പോൾ അന്ന് പ്രതികൂല കാലാവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല. പൈലറ്റിനെ പറ്റിയൊരു പിഴവായിരുന്നു അത്. പക്ഷേ ഇത് അങ്ങനെയല്ല, വളരെ പ്രതികൂലമായൊരു കാലാവസ്ഥയായിരുന്നു എന്നാണ് ഏവരും ഇപ്പോൾ പറയുന്നത്. ഏതായാലും കൂടുതൽ അന്വേഷണവും കൂടുതൽ വിവരങ്ങളും ഉടനടി പുറത്തു വരുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്.